ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ നന്മയുടെ വഴിത്താരയിൽ നിന്നും നാം അകന്നു പോകാതിരിക്കുവാൻ നമ്മെ ഹൃദയത്തോട് ചേർത്തു നിർത്തുന്ന അനുഗ്രഹവചനങ്ങൾ ചൊരിയുന്നു ബിഷപ്പ് ഡോക്ടർ കെ പി യോഹന്നാൻ.
ദൈവസ്നേഹം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം പാപികളെ സ്നേഹിക്കുന്നു, അതേസമയം പാപത്തെ ദൈവം വെറുക്കുന്നു. ഈ സ്നേഹത്തിന്റെ ആഴം നാം മനസ്സിലാക്കുമ്പോൾ ജീവിക്കുവാൻ നമുക്ക് ധൈര്യം ലഭിക്കുന്നു. ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം.
ഇത്
ആത്മീയ യാത്ര. യേശുക്രിസ്തുവിന്റെ ജീവിതകാലത്ത് താൻ നേരിട്ട പ്രതികൂലം, അന്നത്തെ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെതിരായി സംസാരിച്ചു പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അവരായിരുന്നു യേശുവിന്റെ ശത്രുക്കൾ. യേശുവിനെ കുടുക്കാനായിട്ട് അവർ ഒത്തിരി പരിപാടി ആസൂത്രണം ചെയ്തു. അതിലൊന്നാണ് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്നതായ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെയും കൊണ്ട് യേശുവിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. യേശു ഇതേപ്പറ്റി എന്തു പറയും എന്നവർക്കറിയണം. എന്തു പറഞ്ഞാലും ഏതുത്തരം പറഞ്ഞാലും യേശുവിനെ ഉപദ്രവിക്കുവാൻ അവർക്ക് കഴിയും എന്ന് അവർ മനസ്സിൽ കണ്ടു. അവരെ സംബന്ധിച്ച് യഹൂദന്മാർക്ക് മരണശിക്ഷ കൊടുക്കാവുന്ന 3 കുറ്റങ്ങളാണ് മനുഷ്യൻ ചെയ്യാവുന്നത്. 1, വിഗ്രഹാരാധന. 2, കൊലപാതകം. 3, വ്യഭിചാരം. ഇനിയും എങ്ങനെയാണ് ഈ മരണശിക്ഷ കൊടുക്കേണ്ടത്? അവരുടെ മിഷ്ണ എന്ന പരമ്പരാഗതമായ ആചാരങ്ങൾ അനുസരിച്ചുള്ള പഠിപ്പീര് ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ഈ മിഷ്ണ എന്ന് പറയുന്നത്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു മനുഷ്യനെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചാൽ അല്ലെങ്കിൽ അത് തെളിവായാൽ ഒരു വലിയ കുഴി കുഴിച്ച് ആ കുഴിയിൽ ചാണകം നിറച്ച് അവന്റെ പെടലി വരെ ചാണകത്തിൽ ആ ചാണകക്കുഴിയിൽ അവൻ ഇറക്കി നിർത്തണം. എന്നിട്ട് അവന്റെ കഴുത്തിൽ ഒരു തോർത്ത് ചുറ്റിയിട്ട്, ഒരു ടവല് ചുറ്റിയിട്ട്, അതിൻ്റെ പുറത്ത് ഒരു വടം അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു കയർ ചുറ്റണം. നീണ്ട കയറാണ്. അതിൻ്റെ 2 അറ്റത്തും ആളുകൾ നിന്നിട്ട് 2 വശത്തേക്കും ഇത് വലിച്ചു മുറുക്കണം. അങ്ങനെ ശ്വാസം മുട്ടിച്ച് അവനെ കൊല്ലണം. ഈ ടവല് അല്ലെങ്കിൽ തോർത്ത് ചുറ്റുന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഉദ്ദേശം, ശരീരത്ത് അവൻ്റെ കഴുത്തിൽ ഈ കയറിൻ്റെ പാട് ഉണ്ടാകാൻ പാടില്ല. അവനെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമ്പോൾ മിഷ്നായിൽ, അതായത് ഈ പുസ്തകത്തിൽ അവർ പഠിപ്പിച്ചത്, ഒരു സ്ത്രീ ഈ കുറ്റത്തിൽ പിടിക്കപ്പെട്ടാൽ അവളെ കൊല്ലേണ്ടത് മറ്റുള്ളവരുടെ ഒരു വലിയ കൂട്ടം ആളുകളുടെ സാന്നിധ്യത്തിൽ പരസ്യമായി കല്ലെറിഞ്ഞ് കൊല്ലണം. ഇനി ഒരു കാര്യം കൂടെ, ഈ മിഷ്നായെക്കാട്ടിലും കുറച്ചുകൂടെ ആളുകൾ ബഹുമാനിച്ചിരുന്ന അല്ലെങ്കിൽ അംഗീകരിച്ച അവരുടെ വേറെ ഒരു നിയമപുസ്തകമുണ്ട്. അതിൻ്റെ പേര് തോറ എന്നാണ്. യേശുക്രിസ്തുവിന്റെ കാലത്ത് ഇതനുസരിച്ചാണ് അവർ പെരുമാറിയതും വിധികൾ കൽപ്പിച്ചതും. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ ഇതേപ്പറ്റി കാണാവുന്നതാണ്. ഒരു സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ, പ്രത്യേകിച്ച് അവൾ പട്ടണത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയെങ്കിൽ, അവളെ എങ്ങനെ ശിക്ഷിക്കണം? ഒരു ഗ്രാമത്തിൽ നിന്നും പിടിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരിക്കണം അവളെ ശിക്ഷിക്കേണ്ടത്. അവൾ ഒരു പട്ടണത്തിൽ നിന്ന് ഉള്ള സ്ത്രീയെങ്കിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇതാണ് ഈ പരീശന്മാർ യേശുവിനോട് പറയുന്നത്. യോഹന്നാന സുവിശേഷം 8-ാം അധ്യായത്തിൽ അവർ പറഞ്ഞെന്തുവാ, എവളെ വ്യഭിചാര കർമ്മത്തിൽ ഞങ്ങൾ കയ്യോടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അല്ല, ഇടയ്ക്ക് ഒരു ചിന്താക്കുഴപ്പമുണ്ട് ഇവിടെ. എവളെ മാത്രം എന്തുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നു? ഏതായാലും ഇവൾ ഒറ്റയ്ക്ക് ഇത് ചെയ്തില്ലല്ലോ. ചോദ്യം, ആ കൊരങ്ങൻ എന്തു ചെയ്യും? ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്, എവിടെ കൂടെ ഈ പാപം ചെയ്ത ആ മനുഷ്യൻ ചിലപ്പോൾ എവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ ആ കുരങ്ങ് നിപ്പുണ്ട്. എന്തോ ആ പ്രശ്നം വായിച്ചാ മനസ്സിലാക്കാം. യേശു ക്രിസ്തുവിനെ കുരുക്കിലാക്കാൻ വേണ്ടി ഈ പാപിയായ സ്ത്രീയെ ഒരു ഇരയായിട്ട് അവർ ഉപയോഗിക്കുകയാണ്. നേരത്തെ അവരിതെല്ലാം പരിപാടി ആസൂത്രണം ചെയ്തതാണ്. കൈക്കൂലി വാങ്ങാത്ത ഒരുത്തനെ കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞ് കുറ്റത്തിൽ പിടിപ്പിച്ച് അവനെ ജോലി ഇല്ലാതാക്കാൻ വേണ്ടി, അവനെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി രഹസ്യമായിട്ട് അവൻ്റെ ബാഗിനകത്ത് നമ്പറെല്ലാം നോട്ട് ചെയ്ത ശേഷം ഒരു കെട്ട് രൂപ വെച്ചിട്ട് പോലീസുകാരെയോ അധികാരികളെയോ അറിയിച്ചിട്ട് വീട്ടിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിപ്പിക്കുന്ന പോലെ ഇതാണ് ഇവർ ചെയ്യുന്നത്. ആരായി പാർട്ടി? അന്നത്തെ പക്വതർ, പള്ളിപ്പക്വതർ. കർമ്മങ്ങളിൽ, മതപക്വതയിൽ വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, മനസാക്ഷിയില്ലാത്തവർ, യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടവർ. ഏതായാലും ഈ സാഹചര്യത്തെപ്പറ്റി രണ്ട് കാര്യം പറയാം. ഒന്ന്, ഈ മനുഷ്യൻ അവൻ ഓടി രക്ഷപ്പെട്ടു. പക്ഷെങ്കിൽ അത് സംഭവിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം അവർ പറയുന്നത് ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അവളെ പിടിച്ചു, അങ്ങനെയാണെങ്കിൽ അവനും വേണമല്ലോ. അന്നേരം അതല്ല സംഭവിച്ചിരിക്കുന്നത്. അവൻ ഓടി രക്ഷപ്പെട്ടിട്ടില്ല. ഈ സ്ത്രീക്ക് മാത്രമല്ല ശിക്ഷ ലഭിക്കേണ്ടത്, അവനെയും കൊല്ലണം. പക്ഷെങ്കിൽ അവനെ അവർ കൊണ്ടുവന്നിട്ടില്ല. രണ്ടാമത്തെ സംഗതി, മനഃപൂർവമായിട്ട് അവൻ രക്ഷപ്പെടുവാൻ അവർ അനുവദിച്ചു. കാരണം നേരത്തെ അവർ ആലോചിച്ച് യേശുവിനെ കുരുക്കലാക്കാൻ വേണ്ടി നേരത്തെ ആലോചിച്ച സംഗതിയെല്ലാം പ്ലാൻ ചെയ്ത ഒരു കാര്യമായിരുന്നു ഇത്. അത് നമുക്ക് അംഗീകരിക്കാം. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സ്ത്രീയുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല. പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു അവളുടെ പേര് ചോദിക്കുന്നില്ല. ആരും അവളുടെ പേര് പറയുന്നില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, സഹോദര, യുവാവ്, യുവതി, ജീവിതത്തിൽ പരാജയം സംഭവിക്കാത്ത ആരും ഇല്ല. ഈ സ്ത്രീ ചെയ്ത പാപം ചെയ്ത വെക്കുന്ന ഞാൻ പറയല്ല. ദൈവസന്നിധിയിൽ അസൂയ, വൈരാഗ്യം, കയ്പ്, കള്ളം പറയുന്നത്, സ്വാർത്ഥതയാൽ ജീവിക്കുന്നത്, ഞാൻ എന്ന ഭാവം, ഞാൻ ആത്മീയൻ എന്ന ചിന്ത, ഇതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റവും ഭീകരമായ പാപങ്ങളാണ്. എന്നാൽ ദൈവസന്നിധിയിൽ എല്ലാത്തിനും ക്ഷമയുണ്ട്. ദൈവം മനസ്സിലുള്ളവൻ. പാപിയെ ദൈവം ആഴമായി സ്നേഹിക്കുന്നു. പാപത്തെ ദൈവം വെറുക്കുന്നു. ഈ ദൈവത്തിൽ നിന്നും എന്തിനു ഓടി മറയാൻ നോക്കുന്നു? കടന്നുവാ യേശുവിൻ്റെ സ്നേഹത്തിൽ, ക്ഷമ അംഗീകരിക്കുക, ഒരു പുതിയ ജീവിതം കൈവരിക്കുക.
വിലാസം: ആത്മീയ യാത്ര, തിരുവല്ല 5, കേരള. വിളിക്കേണ്ട നമ്പറുകൾ: 0469-261-93-52. മൊബൈൽ നമ്പർ 944-71-316-96. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് ay.radio@bcasia.org. ബിലീവേഴ്സ് ചർച്ചിന്റെ ആത്മീയ യാത്രാ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.